ആകാശവും ഭൂമിയും തന്റെ സ്ത്രീകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാന്റെ എണ്ണമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളെ സ്തുതി ചെയ്യുമായ കർത്താവിന്റെ തിരുനാമത്തിൽ അമ്മവൻ വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളെ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേണ നമസ്കാര സൂക്ഷ്യം കൈക്കൊണ്ട് നിങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശിഷ്ടതാവേ നിനക്ക് സ്തുതി, ബാബുളാതിനടിയാരോട് കരുണയെന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമാർ സർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലും ആവണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരണമേ, ഇടക്കാരോട് ഞങ്ങൾ ക്ഷണിച്ചതുപോലെ ഇടനമ്പാവും ഞങ്ങളോ ക്ഷണിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നെ കൊടുത്തേക്കുള്ളതാവുന്നു. ആമീൻ. കൃപ പറഞ്ഞു അറിയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീ കഴിഞ്ഞ് വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വലിയ ഫലമായി ശംശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധവള കഴിഞ്ഞ് ഓർത്തം അറിയുന്നേ നമ്പുരാന്റെ അമ്മയെ പാവള നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ മരണ സമയത്തും ദൈവം നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവമായ കർത്താവ്, ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരുവാനും തിരുവചനത്തിൽ നിന്ന് വായിക്കുവാനും കേൾക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പ്രചോദിതരാക്കണമേ, ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. തിരുവചനത്തിലെ അത്ഭുത കാര്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം നിന്റെ ആത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ വചനം ശ്രവിക്കുന്ന നിന്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ വചനം ശുദ്ധീകരിക്കുന്ന വചനമാണ് എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. തിരുവചനത്താൽ അടിയങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കി തീർക്കണമേ. ഈ നോയമ്പിന്റെയും ഈ വ്രതത്തിന്റെയും ഈ അനുഗ്രഹീതമായ ഈ കാലഘട്ടം ഞങ്ങൾക്ക് ശരിയായ ആത്മ വിശുദ്ധിയുടെയും സമർപ്പണത്തിന്റെയും രൂപാന്തരത്തിന്റെയും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടാകുവാനിടയാക്കണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ വചനങ്ങൾ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിരിക്കും പുതിയ സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമി. നമ്മള് അഞ്ചാമത്തെ ചാപ്റ്ററിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത്. ഈ അധ്യായം എനിക്ക് തോന്നുന്നു ഈ അധ്യായം മുഴുവൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇന്ന് നമുക്ക് തീർക്കാൻ ശ്രമിക്കുന്നതാണ്. റോമാലേഖനത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ഇത് വിവിധമായ ദൈവശാസ്ത്ര ചിന്തകൾ കൊണ്ട് നിബിഡമായിരിക്കുന്ന സമ്പുഷ്ടമായിരിക്കുന്ന ഒരു ലേഖനമാണ്. അപ്പൊ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് ഈ അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇതിനകത്ത് 5 മുതൽ 11 അഞ്ചാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ചാപ്റ്റർ 5 വേഴ്സ് 1 to 11
ഞാൻ വായിക്കാം. ചാപ്റ്റർ Romans chapter 5 verses 1 through 11. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയുടെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു.
ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരെ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ബൈബിൾ ഉള്ളവരെ അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ അഞ്ചാം അധ്യായത്തിൽ ചാപ്റ്റർ 5:1 അതിന്റെ ആ ഫുഡ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന ഭാഗം ഞാനത് വായിക്കുന്ന നല്ലതാണെന്ന് തോന്നുന്നു. Faith in Christ makes us justified, an ongoing state of communion with Him. Because of this ongoing communion, we have peace with God, which is also ongoing. The Greek word physics, here translated as faith, can also be rendered faithfulness. Faith is more than the conviction that something is true. Genuine faithfulness is continuous loyalty and obedience to God. So faithfulness justifies a person through God's grace. ഇവിടെ നമ്മൾ വിശ്വാസത്താലുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നുള്ളത്, അതാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പൊ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം ഉണ്ടാകുന്നത് ക്രിസ്തു മൂലമാണ് എന്ന് നമുക്കറിയാം. കാരണം പാപമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ്. അപ്പൊ പാപത്തിനോട് ദൈവത്തോട് എപ്പോഴും ശത്രുത്വമുള്ള ഒന്നാണ്, ദൈവത്തിന് വിദ്വേഷമുള്ളൊരു കാര്യമാണ് പാപം. അപ്പൊ ദൈവസന്നിധിയിൽ ഈ പാപം നമ്മളെ ദൈവത്തോട് ശത്രുത്വമായതുകൊണ്ട് ദൈവത്തോട് നമ്മളെ അകറ്റുന്നതായിട്ടുള്ള ഒന്നാണ്. ദൈവത്തിൽ ഒരു കാലത്തും പാപത്തോട് അനുരഞ്ജനപ്പെടുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിന് ശത്രുത്വമുള്ളതാണ് പാപം എന്ന് പറയുന്നത്. പക്ഷേ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുമ്പോൾ നാം യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ദൈവകരുണയിൽ ആശ്രയിക്കുകയും ധൈര്യപ്പെടുകയും ചെയ്യുന്നതിനാൽ ദൈവത്തോട് നമ്മൾ നിരപ്പുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നുള്ളത് ഈ ഓർത്തഡോക്സ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അതിനകത്ത് ഒരു കുറേയേറെ ഭാഗങ്ങൾ, ഒരു പേജ് മുഴുവൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒരു കമന്ററിയാണ്. അപ്പൊ അത് അതിനകത്ത് ചില വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് പറയുന്നുണ്ട്. ഈ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, കഴിഞ്ഞ ദിവസമൊക്കെ ആരോ ചോദിച്ച ചോദ്യമാണ്, ഈ ജസ്റ്റിഫിക്കേഷൻ ഫെയ്ത്ത് കൊണ്ടാണോ വരുന്നത് അതോ വർക്ക് കൊണ്ടാണോ വരുന്നത്. അപ്പൊ ഇതിലൊരു കോൺട്രഡിക്ഷൻ നമുക്ക് കാണാം. ഓരോ ദിവസം നമ്മൾ വായിക്കുമ്പോഴേ ഈ കോൺട്രഡിക്ഷൻ കാണുന്നത് യാക്കോബിന്റെ ലേഖനത്തിലാണ്, ജെയിംസിന്റെ ലേഖനത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുമ്പോൾ. അപ്പൊ അവിടെ ജെയിംസ് ചാപ്റ്റർ 2:24 പറയുന്നു, യു സീ ദൻ ദാറ്റ് എ മാൻ ഈസ് ജസ്റ്റിഫൈഡ് ബൈ വർക്സ് ആൻഡ് നോട്ട് ബൈ ഫെയ്ത്ത് ഓൺലി. അത് ഓർത്ത് പറയുന്നു. ഇപ്പൊ റോമൻസിൽ നമ്മൾ 3-ാം അധ്യായത്തിൽ 28-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 3:28, വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് അപ്പാർട്ട് ഫ്രം ദ ഡീഡ്സ് ഓഫ് ദ ലോ. അപ്പൊ അവിടെ പറയുന്നു, ബട്ട് നോവെയർ ഡസ് ദ ബൈബിൾ സേ വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് അലോൺ. ഓൺ ദ കോൺട്രറി, ഫെയ്ത്ത് ബൈ ഇറ്റ്സെൽഫ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് വർക്സ് ഈസ് ഡെഡ്. ജെയിംസ് ചാപ്റ്റർ 2:17. അപ്പൊ ഈ ഒരു ഓർത്തഡോക്സ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഇതിന് വളരെയധികം ആഴമായ അർത്ഥമുള്ള ഒരു കാര്യമാണ്. കാരണം റിഫർമേഷൻ വന്നതോടുകൂടി, 16-ാം നൂറ്റാണ്ടിലാണല്ലോ റിഫർമേഷൻ ഉണ്ടായത്. അപ്പൊ റിഫർമേഷൻ ഇതിനകത്ത് ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളത് ഫെയ്ത്ത് കൊണ്ടാണോ വരുന്നത്, വർക്ക് കൊണ്ടാണോ വരുന്നത്? ഇത് വലിയൊരു ഒരു കോൺട്രഡിക്ഷൻ ആയിരുന്നു. കോൺട്രഡിക്ഷൻ ആണ്, അത് ഇപ്പോഴും കോൺട്രഡിക്ഷൻ ആണ്. അപ്പോ ഈ ഫെയ്ത്ത് ആണ് പ്രധാനം എന്ന് പറയുന്ന ഒരു ഒരു ചിന്തയുണ്ട്. അതുപോലെ പ്രവൃത്തിയാണ് പ്രധാനം, പ്രവൃത്തിയിൽ കൂടെയാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത്. നമ്മൾ ആദ്യത്തെ ചില സെഷനിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി, സൂര്യനിൽ നിന്ന് പ്രകാശവും ചൂടും ഒക്കെ വരുന്നു എന്ന് പറയുന്നത് പോലെ വിശ്വാസമുള്ളവർക്ക് ആ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമുള്ളിടത്ത് പ്രവൃത്തി നാച്ചുറലായിട്ട് സംഭവിക്കും. അപ്പൊ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ദൈവം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് അണ്ടർസ്റ്റാൻഡിംഗിൽ എല്ലായിടത്തും നിങ്ങൾ നോക്കിയാൽ അറിയാം, അൺക്രിയേറ്റഡ് ഗ്രേസ് എന്നാണ് പറയുന്നത്. അൺക്രിയേറ്റഡ് ദൈവത്തിന്റെ ഗ്രേസ് എന്ന് പറയുന്നത് ഡി നോട്ട് ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി ഇല്ലേ, അത് ദൈവത്തിന്റെ ആ പേഴ്സൺഹുഡിന്റെ ഭാഗമാണ്. അത് ആ ദൈവത്തിൽ നിന്ന് ആ ഗ്രേസേ വരികയുള്ളൂ, കൃപയെ വരുത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് വിശ്വാസവും പ്രവൃത്തിയും എന്ന് പറയുമ്പോഴേ ഇവിടെ പറയുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫോർ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് ലിവിംഗ് ഡൈനാമിക് കണ്ടിന്യൂസ് നെവർ സ്റ്റാറ്റിക് ഓർ നിയർലി പോയിന്റ് ഇൻ ടൈം. ഫെയ്ത്ത് ഈസ് നോട്ട് സംതിങ് എ ക്രിസ്ത്യൻ എക്സസൈസസ് ഓൺലി ക്രിട്ടിക്കൽ മോമെന്റ് എക്സ്പെക്ടിങ് ഇറ്റ് ടു കവർ ഓൾ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. സോ ട്രൂ ഫെയ്ത്ത് ഈസ് God just is not just a decision, it is a way of life. Thus the Orthodox Christian sees salvation in at least three aspects. Moonu karyangala, I have been saved being joined to Christ in holy baptism. I am being saved growing in Christ through life, the sacramental life of the church, and I will be saved by the mercy of God at the last judgment. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ സൗജന്യമായിട്ടുള്ള കൃപയിലാണ്. ഇപ്പൊ നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇപ്പം ഈ ഞാൻ ഇന്നലെ വൈകിട്ട് ഇത്ര സമയത്ത് എനിക്ക് വിശ്വാസം ഉണ്ടായി, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു. ചില ആധുനിക ന്യൂ ഏജ് ചർച്ചസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ എനിക്കൊരു ഫെയ്ത്ത് ഉണ്ടായി, ഞാൻ അപരക്ഷിക്കപ്പെട്ടു. അത് ഓർത്തഡോക്സ് അവൾ പഠിപ്പിക്കുന്നില്ല. ഓർത്തഡോക്സ് വേദശാസ്ത്ര ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നതോ ആ വേ ഓഫ് ലൈഫിൽ നമ്മൾ കാണുന്നതോ ഒരു കാര്യമല്ല അത്. അപ്പൊ നമ്മള് ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മളിൽ അത് വന്നിരിക്കുന്നത് എപ്പോ മുതലാണ്? ഫ്രം അവർ ബാപ്റ്റിസം ഓൺവേർഡ്സ് വി ആർ ഗ്രോയിങ് ഇൻ ഫെയ്ത്ത് ഇല്ലേ. ക്രിസ്തുവിൽ ആ ഫെയ്ത്തിൽ പോകുന്ന പറയുന്നത് വി ആർ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് എന്നുള്ള നമ്മൾ ദൈവമായുള്ള ബന്ധത്തിലാണ് ജീവിക്കുന്നത്. ആ ബന്ധത്തിൽ കൂടിയാണ്, അല്ലാതെ വിശ്വാസം എന്ന് പറയുന്ന ഒരു ലീഗലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവില് ഇത് ഇപ്പൊ ഇന്ന സമയത്തൊന്നും ഉണ്ടായി, അപ്പൊ എനിക്ക് ഫെയ്ത്ത് ഉണ്ടായി, ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതല്ല. ഇറ്റ്സ് ഓൺഗോയിങ് പ്രോസസ്, ഓൺഗോയിങ് തിങ് ആണ്. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഓർത്തഡോക്സി ഇറ്റ് ഈസ് ഫസ്റ്റ് ഗോഡ്സ് മേഴ്സി നോട്ട് അവർ ഇറ്റ്സ്. ദെയർഫോർ ഹാവിംഗ് ബീൻ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് വി ഹാവ് പീസ് വിത്ത് ഗോഡ് through our Lord Jesus Christ, through whom also we have access by into this grace in which we stand and rejoice in hope the glory of God. Romans chapter 5 verse 1 and 2. Adha nammal ippo vaayichu ille. Appol avane namukku pathya avante mahathvathilana adha nammal ivada nammal vaayana vishwasal neerikkum nammada karthava Yesu Christ moolam namukku devathode samadhanam undu. നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ഒരു നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ കൂടി നമുക്ക് കിട്ടുന്നതല്ല. അത് ഒരു അതൊരു ഒരു ഇറ്റ്സ് നോട്ട് എ സ്റ്റാറ്റിക്, ഇറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് എ പ്രോസസ്സാണ്. അത് ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ദൈവമായിട്ടുള്ളൊരു നിരന്തരമായിട്ടുള്ളൊരു ബന്ധമാണ് അതിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അതിന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഒരു കവനന്റ് റിലേഷൻഷിപ്പാണ് ദൈവമായിട്ടുള്ളത്. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ഓൾഡ് ടെസ്റ്റമെന്റിൽ നമ്മൾ കാണുന്ന ഒരു കവനന്റ് ഉണ്ട്, അത് ഓൾ കവനന്റ് ആണ്. ആ ഓൾ കവനന്റ് എന്ന് പറയുന്നത് നിയമത്തിൽ അധിഷ്ഠിതമായിരുന്നു. നിയമത്തിൽ, നിയമം എന്ന് പറയുന്ന ലോ, ദാറ്റ് ഇസ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണമായിരുന്നു അതിന്റെ ഫൗണ്ടേഷൻ, അതാണ് ഓൾ കവനന്റ്. ആ ന്യായപ്രമാണത്തിൽ കൂടി നയപ്രമാണം അനുഷ്ഠിക്കുന്നത് വഴിയായിട്ടാണ് അവിടെ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് കാണുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റിൽ അങ്ങനല്ലല്ലോ. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ വരുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്, അവന്റെ സൗജന്യമായ ബലത്തിലാണ്, അവന്റെ സൗജന്യമായ കൃപയിലാണ്. അതാണ് ന്യൂ കവനന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിലാണ്, പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ വേണ്ടത് കാണാം. ഈ ചർച്ച് ഇതിനകത്ത് വായിക്കുന്നു, ഭാഗം വായിക്കാം. Orthodox Christian approach the doctrine of salvation, the discussion centers around justification. Justification being or becoming righteous by faith in God is part of being brought into a covenant relationship with Him. Whereas Israel under the old covenant, in which salvation came through faith as revealed in the law. Under the new covenant, salvation comes through faith in Christ who fulfills the law. We receive the gift of the Holy Spirit who dwells in us, leading us into the knowledge of God, God the Father, rather than justification as a legal before God. Believers see justification by faith as a covenant relationship with Him, centered in union with Christ. The Christumaya ഒരു സംസർഗത്തിലാണ് നമ്മുടെ രക്ഷയിൽ നമ്മൾ വളരുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫെയ്ത്ത്, അതിനൊരു ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് എൻ്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഫെയ്ത്ത് ഉടനെ ഉണ്ടായി ഉടനെ എനിക്ക് സാൽവേഷൻ കിട്ടി എന്നുള്ളതല്ല, അത് ദൈവമായുള്ള ഒരു നിരന്തരമായി വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, അതതിൻ്റെ അർത്ഥം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ത്രൂ ഹിസ് മേഴ്സി വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ആൻഡ് എംപവേർഡ് ബൈ ഗോഡ് ഫോർ ഗുഡ് വർക്ക്സ് ഫോർ ഡീഡ്സ് ഓഫ് റൈറ്റസ്നെസ് ദാറ്റ് ബീങ് ഗ്ലോറി ടു ഹിം. അതാണ് ഏറ്റവും പ്രധാനം. ആൻഡ് ബൈ ഗോഡ്സ് മേഴ്സി വി ആർ ബ്രോട്ട് ഇൻ ടു എ ന്യൂ കവനന്റ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം. വി ഹു ബിലീവ് ആർ ഗ്രാന്റഡ് എൻട്രൻസ് ഇൻ ടു ഹിസ് കിങ്ഡം ബൈ ഹിസ് ഗ്രേസ്. ഇതാണ് അതിന്റെ പ്രത്യേക. അത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ പറഞ്ഞത്. അല്ലാതെ അത് പ്രവൃത്തിയാണോ വിശ്വാസമാണോ എന്നുള്ള ഒരു ഒരു തർക്ക വിഷയം, അത് ഏതാ ക്രാശയില് ഒരിടത്ത് ഫെയ്ത്ത് ഇട്ടു ഒരിടത്ത് വർക്ക് ഇട്ടു ഏതിനാണ് ഭാരം കൂടുതൽ എന്നുള്ള ആ ഒരു 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 ക്വസ്റ്റ്യനിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നേരെ മറിച്ച് സഭയുടെ വളരെ അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറയുന്നത് അത് ബാപ്റ്റിസത്തിൽ കൂടി നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ദൈവമായുള്ള ഒരു നിരന്തരമായ യൂണിയൻ, ആ സംസർഗം, ദൈവമായുള്ള നിരന്തരമായ ആ സംസർഗത്തിൽ കൂടി നമ്മൾ ആർജിക്കുന്നതാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. അത് ദൈവത്തിന്റെ അനന്തമായ കൃപയിൽ അധിഷ്ഠിതം കൂടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. നാം ദൈവദേശത്തിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രശംസയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, നിങ്ങൾ എപ്പോഴും നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നതായിട്ടുള്ള ഒരു വാക്യമാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവദേശത്തിന്റെ പ്രത്യക്ഷതയ്ക്കുള്ള പ്രത്യക്ഷതയാണ് നാം ജീവിക്കുന്നത്. ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ ദൈവദേശം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹാപ്പൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഏജ്, സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നാം ഇരിക്കുന്നത്. അപ്പൊ പ്രത്യാശ എന്ന് പറയുന്ന അതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കഷ്ടതകള് ഭാവിയുടെ ഈ പ്രത്യാശയുടെ സന്തോഷം കെടുത്തി കളയുന്നില്ല. സഫറിംഗ് ഇൻ ദിസ് വേൾഡ് ബട്ട് ഫെയ്ത്ത് വി ഹാവ് ഹോപ്പ് ഇൻ ഹിം. ആ അതാണ് നമ്മളുടെ, അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരെ ശക്തീകരിക്കുന്നതാണ്. അപ്പോൾ കഷ്ടതകൾക്ക് ഈ പ്രത്യാശയുമായി വളരെ ദൃഢമായ ബന്ധമുണ്ട്. അപ്പം ഈ കഷ്ടതയെയും പ്രത്യാശയെയും യോജിപ്പിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ അല്ലേ. സഫറിംഗ് ആൻഡ് ഹോപ്പ്, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. അപ്പൊ ഇത് രണ്ടും ദൃഢബന്ധമുള്ള കാര്യങ്ങളാണ്. കാരണം കഷ്ടത അനുഭവം നമ്മളെ സഹന ശക്തിയുള്ളവരാക്കി തീർക്കുന്നു അല്ലെ. നമ്മള് നമുക്ക് എന്താണ് മൂലം വ്യക്തമായിട്ടുള്ള ഒരു പേഷ്യൻസ് ആണ് അല്ലേ. കഷ്ടത സഹിഷ്ണുതയെ സൃഷ്ടിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഭാഗം ബട്ട് ബി ഓൾസോ ഗ്ലോറി ഇൻ ട്രിബുലേഷൻ നോയിങ് ദ ട്രിബുലേഷൻ പ്രൊഡ്യൂസസ് പെർസ്യുവറൻസ് ആൻഡ് ദ പെർസ്യുവറൻസ് ക്യാരക്ടർ ആൻഡ് ദ ക്യാരക്ടർ ഹോപ്പ്. Now hope does not disappoint because the love of God has poured out in our hearts by the Holy Spirit who was given to us. അപ്പോ ഇത് ഇതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. കാരണം കഷ്ടതകൾ എന്ന് പറയുന്നത് അവനെ കൂടുതൽ സഹനമുള്ളവനാക്കണം, അല്ലെ, സഹനമുള്ളവളാക്കണം. കഷ്ടതകളെ നമ്മള് അതിൽ നിന്ന് ഒളിച്ചോടാനായിട്ടുള്ള പരിശ്രമമല്ല, അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ കഷ്ടതയെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടാകണം എന്ന് പറയുന്നത്, നമ്മള് നമ്മളാൽ സൃഷ്ടിക്കപ്പെടുന്ന, മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടുന്ന കഷ്ടതകളല്ല, അത് ജീവിതത്തിൽ വന്നുചേരുന്ന നമ്മുടെ പാപം കൊണ്ട്, അല്ലെങ്കിൽ ഒരുത്തൻ മദ്യപാനിയായി അധർമ്മ മാർഗിയായിട്ട് ജീവിച്ച് അവന്റെ സഹനം കഷ്ടതയുണ്ടാക്കിയിട്ട് ദൈവത്തിന്റെ ഹിതമാണ്, അതിന് സഹനമുണ്ട്, വിശുദ്ധിയുണ്ടെന്ന് പറയുന്ന ആ ഒരു കഷ്ടത സംബന്ധിച്ചല്ല. നേരെ മറിച്ച് ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളാണ് മെയിനായിട്ടുള്ളത്. അപ്പോ സഭയുടെ ആരംഭകാല പീഡനങ്ങളും ദുർഘടമായ ജീവിത ചര്യകളും ഒക്കെ മനുഷ്യൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ വിശ്വാസികളെ ശക്തീകരിക്കുകയാണ്, അല്ലേ, അവർക്ക് വേണ്ടതായ ബലം കൊടുക്കുകയാണ്. എന്താണ് കഷ്ടത? ആ കഷ്ടതയെ സംബന്ധിച്ചുള്ള ഒരു ശരിയായ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. കഷ്ടത നമ്മൾ സൃഷ്ടിക്കേണ്ടത് സഹനമാണ്, പെർസീവറൻസ് ആണ്, അല്ലേ, സഹനമാണ്, യഥാർത്ഥമായിട്ടുള്ള സഹനമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആ സഹനത്തിൽ നിന്ന് തൽഫലമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്, അത് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. എത്ര സഹിഷ്ണുതയും സഹിഷ്ണു സിദ്ധത, സിദ്ധത എന്ന് പറയുന്നത് സാൻറ്റിറ്റി ഓഫ് ലൈഫാണ്. ആ സിദ്ധത, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞാൻ കഷ്ടങ്ങളെയും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അപ്പൊ ആ രീതിയിൽ കഷ്ടതയെ സമീപിക്കുന്ന ഒരാളിനെത്തോളം ഈ വിൽ നോട്ട് ഇസ് ഹോപ്പ് ഒരിക്കലും വരുന്നില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് മൂലമായി ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ദ ലവ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് ആ അത് നമ്മിൽ പകർന്നിരിക്കും. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ അടുത്ത വാക്യം, ആറാം വാക്യം, ദ ലവ് ഓഫ് ഗോഡ് ഈസ് റിവീൽഡ് ഇൻ ദ ഡെത്ത് ഓഫ് ദ ഓൺലി ബിഗോട്ടൺ സൺ. അവിടെ പറയുന്നു നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഓഫ് ദ ഡെത്ത് ഓഫ് അവർ ലോഡ്. എപ്പോഴാണ് നാം അഭക്തരായിരിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ ഇരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് പ്രദർശിപ്പിക്കാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ക്രൂശിലാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ പാപികളായിരിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ, നമുക്ക് യാതൊരു യോഗ്യതയില്ലാതിരിക്കുമ്പോൾ, ഇല്ലേ, നമ്മൾ ദൈവത്തിന്റെ ഇടയ്ക്കൊന്നും യോഗ്യരല്ലാതിരിക്കുന്ന ആ സന്ദർഭത്തിൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരുന്നു. പാപികളായി എട്ടാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ നമ്മള് ഈ നമ്മൾ യോഗ്യരായതുകൊണ്ടല്ല, നമുക്ക് യാതൊരു തരത്തിലുള്ള യോഗ്യത ഉണ്ടോന്നല്ല, ഒരാൾ നമുക്ക് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചിരിക്കും. നമ്മൾ തികച്ചും അയോഗ്യരായിരുന്നു, അനർഹരായിരുന്നു. വി ആർ നോട്ട് ഡിസേർവിങ് ഫോർ എനിത്തിങ് ഫോർ ഹിസ് ഗ്രേസ്. കാരണം നമ്മൾ അഭക്തരായിരുന്നു, നാം ബലഹീനരായിരുന്നു. പക്ഷെ അവൻ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മള് ഈ പലപ്പോഴും നമ്മള് നമ്മുടെ എല്ലാ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഈ അർഹിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മള് അർഹതപ്പെട്ടവർക്ക് അർഹത ഉള്ളത് കൊടുക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് പലപ്പോഴും നമുക്കുള്ളത്. അർഹിക്കാത്തവനും കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ അതാണ് ക്രിസ്തീയ ജീവിത മാർഗം, ഇല്ലേ, നമ്മളെ ഉപദ്രവിക്കുന്നവൻ, നമ്മളെ ശവിക്കുന്നവൻ, നമ്മള് യാതൊരു തരത്തിലും നമ്മൾ കുറ്റക്കാരല്ലെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ മേൽ കുറ്റം വിധിക്കുന്ന ആളുകൾ, നമ്മുടെ നിഷ്കളങ്കതയെ കംപ്ലീറ്റ് ആയിട്ടും ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമ്മളെ വളരെ അബദ്ധത്തിലാക്കുന്ന ആളുകൾ, ഇന്നത്തെ ലോകം ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് നമ്മൾ കാണുന്ന ഈ മീഡിയകളിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു പിശാചിന്റെ പൈശാചികമായ ഈവിളിന്റെ ഒരു വലിയൊരു ഒരു പേഴ്സോണിഫിക്കേഷനാണ് നമ്മൾ കാണുന്നത്. ഈ അത് വിശാലുണ്ടെന്നുള്ള ഒരു ശക്തിയാണ്, ഒരു പവർ ആണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് വിശാല നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഇങ്ങനെയുള്ള അനേകം അനേകം പൈശാചികമായ, തികച്ചും പൈശാചികമായ രൂപങ്ങൾ ഇല്ലേ, അല്ലെങ്കിൽ ഇമേജസ്, ഇറ്റ്സ് വെരി ക്ലിയർ, എവരിവെയർ, എല്ലായിടത്തും കാണാം നമുക്ക്. അത് ഇന്നത്തെ ലോകത്തിൽ വളരെ ശക്തമാണ്. നമ്മൾ പഴയ കാലങ്ങളിൽ നിന്നൊക്കെ, പഴയ കാലത്ത് ഒരു കാലം മറ്റേ കാലത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാൻ ഞാൻ ശ്രമിക്കുകയല്ല. ഓരോ കാലത്തിന് അതിൻ്റെതായ അപജയങ്ങളും ജയങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഒരു ട്രാൻസിഷനിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പഴയകാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് ഒക്കെ വരുന്ന നമ്മുടെ ബാല്യകാലങ്ങളും യുവത്വ കാലങ്ങളും ഇന്നത്തെ കാലഘട്ടവും ഒക്കെ നമ്മൾ എടുത്ത് ചിന്തിക്കുമ്പോൾ ആ വലിയൊരു ചേഞ്ച് നമുക്ക് കാണും. കാരണം ഇത് വളരെ ശക്തമായ പൈശാചികമായ ഇമേജസ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ നമുക്ക് കർത്താവിന്റെ ആ ഒരു മാതൃകയെ നമുക്ക് പിന്തുടരാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. കാരണം നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ യാതൊരു തരത്തിലുള്ള യോഗ്യതകളും അർഹതകളും ഇല്ലാത്ത നമ്മൾ അവരോട് കരുണ കാണിക്കാനായിട്ട് അവർ യോഗ്യരല്ലാത്ത ഒരു കാലഘട്ട സാഹചര്യത്തിൽ പോലും ആ കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അതാണ് ക്രിസ്തീയ മാർഗം. അപ്പൊ അതിവിടെ പറയുന്നു, നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം അവിടെ നമുക്ക് പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷങ്ങളോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കൺസിലിയേഷനാണ്, നിരപ്പ്, ഒരു പീസ്, പീസ് എന്നാണ് പറയുന്നത്, സമാധാനം. അവനോട് നമുക്ക് സമാധാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിന്റെ പരമത നമ്മൾ കാണുന്നത് കുരിശിലാണ്. നാം രക്ഷപ്രാപിക്കുന്നത് അതിൽ കൂടെയാണ്, കുരിശിൽ വെളിപ്പെട്ടതായ സ്നേഹത്തിൽ കൂടെയാണ് നമ്മളെ യോഗ്യരായി ദൈവസന്നിധിയിൽ നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നത്. നമ്മളെ യോഗ്യരാകുകയല്ല, നമ്മളുടെ യോഗ്യരാക്കി തീർക്കുകയാണ്. അപ്പൊ ആ സ്നേഹത്തിന്റെ അളവ് നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്തു ചെല്ലുമ്പോൾ ആണ് ആ പീസ് നമുക്കുണ്ടാകുന്നത്. ദൈവമായുള്ള ഒരു നിരപ്പ് നമുക്കുണ്ടാകുന്നത് ആ നിരപ്പിന്റെ ഒരു വലിയ മധ്യവർത്തിയാണ്, അതിന്റെ ഒരു മാധ്യമമാണ് കുരിശെന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ കുരിശ്, അവന്റെ യാഗം. അപ്പോൾ അതാണ് 11-ാം വാക്യം. അത്രയും അല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ പ്രശംസിക്കുന്നു, ദൈവത്തിൽ തോന്നുന്ന പിതാവ്. പിതാവിനോടുള്ള ഒരു റെക്കൺസിലിയേഷൻ മനുഷ്യവർഗത്തിന് ഉണ്ടാകുന്നത് ക്രിസ്തുവിന്റെ കുരിശു മൂലമായിട്ടാണ്. അപ്പൊ അത് ചില പറയുന്നത് പോലെ ക്രിസ്തുവിന് തന്റെ പുത്രനെ യാഗമായി മനുഷ്യവർഗത്തിലേക്ക് അയച്ചു, പിതാവ് പുത്രനെ കൈവിട്ടു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠിപ്പിക്കലല്ല. പിതാവ് പുത്രനെ കൈവിട്ടു, അങ്ങനെ പുത്രനെ കഷ്ടം അനുഭവിച്ചു മരിച്ചു, അങ്ങനെയല്ല. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുകയാണല്ലേ. താൻ കുരിശിൽ മരിച്ചത് മൂലമായി ലോകത്തിൽ മരണം, എന്തിനാ താൻ കുരിശിൽ മരിച്ചത്? മരണത്തെ വെല്ലുന്നതിന് വേണ്ടി. നമ്മൾ മനസ്സിലാക്കണം, മരണത്തെ, നമ്മള് ഉയർപ്പ് പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണത്, മരണത്താൽ മരണത്തെ കൊന്നു. തന്റെ മരണത്താൽ മരണത്തെ കൊന്നു. അതുകൊണ്ട് തന്റെ സൃഷ്ടിയായ, വാത്സല സൃഷ്ടിയായ മനുഷ്യൻ, അവൻ മരിച്ചത് മൂലം, പാപമരണം അവന് സംഭവിച്ചത് മൂലം താൻ മരണം ഏറ്റെടുത്ത് മരണത്തിൽ നിന്ന് അവനെ, അതായത് അവനെന്ന് പറയുന്ന ആ മനുഷ്യവർഗത്തെ മുഴുവനും ഉദ്ധരിച്ചു, വീണ്ടെടുത്തു എന്നുള്ളതാണ്. അതാണ് അതിന്റെ അർത്ഥം. 12-ാം വാക്യം മുതൽ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം ആരെങ്കിലും.
പന്ത്രണ്ട് മുതൽ 14 വരെ, റോമർ അധ്യായം 5:12-14 വരെ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശവരവാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു.
നമ്മളിവിടെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതുവരെ ഈ പറഞ്ഞത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്ത, വ്യത്യസ്തമല്ല, അതിന്റെ വേറൊരാശയത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ആദാമിലൂടെ മരണം ക്രിസ്തുവിലൂടെയുള്ള ജീവൻ എന്നുള്ള ആശയമാണ്. ആദാമിലൂടെയുള്ള മരണം ക്രിസ്തുവിലൂടെയുള്ള ജീവൻ അതെന്താണ്? അപ്പൊ ആദാമും ക്രിസ്തുവും തമ്മിലുള്ള ഒരു ഒരു അന്തര ബന്ധമാണെന്നൊക്കെ അത് പിന്നെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യൻ ആരാന്ന് നിങ്ങൾക്കറിയാം, അത് ആദാമാണ്. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം പല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എന്താ അതിന്റെ അർത്ഥം? ഈ ഭാഗത്ത് പൗലോസ് ക്രിസ്തുവിനെയും ആദാമിനെയും തമ്മിലുള്ള ഒരു വലിയ താരതമ്യം പഠിച്ചു തുടങ്ങുകയാണ്. അപ്പൊ അത് 21-ാമത്തെ വാക്യം മതി. ഈ ഭാഗത്തിന്റെ അവസാന അധ്യായം വരെ, അവസാന വാക്യങ്ങൾ വരെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആദാമും ക്രിസ്തുവും തമ്മിലുള്ള അന്തരം, ഇല്ല, ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ആദം ആൻഡ് ക്രൈസ്റ്റ്, ക്രിസ്തുവും ആദാം തമ്മിലുള്ള ഒരു അന്തരമാണ്. അപ്പൊ ആദാമിലൂടെ സംഭവിച്ചത് മരണമാണ്, ക്രിസ്തുവിലൂടെ ജീവൻ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പാപവും മരണവും ഏത് രീതിയിലാണ് ലോകത്തിൽ കടന്നതോ, കടന്നതുപോലെ തന്നെയാണ് ദൈവകൃപയുടെ വ്യാപാരവും ലോകത്തിൽ കടക്കുന്നത്. പാപവും മരണവും ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്കിപ്പം ഈ എന്ന് പറഞ്ഞാലൊരു ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ കോവിഡിന്റെ കാലഘട്ടം. അപ്പോ ഈ കോവിഡ് ഉണ്ടായത് അത് അതിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് കുറഞ്ഞ ശേഷം നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ വ്യക്തമായ ഒരു പഠനം അതിനകത്ത്, അല്ലെങ്കിൽ ഒരു ഒരു ആൻസർ അത് മനുഷ്യനിർമ്മിതമാണോ അതോ അല്ലാതെ ഉണ്ടായതാണോ എങ്ങനെയാണ്, ഏതായിരുന്നാലും അതാരെങ്കിലും ഒരു വ്യക്തിയിൽ അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ പ്രവേശിച്ച് അങ്ങനെ മനുഷ്യവർഗത്തിലേക്ക് മുഴുവനായി വ്യാപിച്ച ഒന്നാണ്. അത് എന്ന് പറയുന്നതിന് വളരെ സാമ്യമുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് സാമ്യപ്പെടുത്തി ഞാൻ പറയല്ല, പക്ഷെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ് ഈ പാപവും മരണവും ലോകത്തിൽ കിടക്കുന്നത്. പാപത്തിന്റെ ഫലമാണ് മരണം, നമുക്കറിയാം. പാപത്തിന്റെ ഫലമായിട്ടാണ് മരണം ഉണ്ടാകുന്നത്. അപ്പോ ഈ പാപവും മരണവും ലോകത്തിൽ കടന്നത് ഏക മനുഷ്യനിൽ കൂടിയാണ്. ഏക മനുഷ്യൻ ആദാമാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ആദാം പാപം ചെയ്തത് മൂലമാണ് ഞങ്ങൾ തെറ്റുകാരായത് എന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും ആദാം പാപം ചെയ്തു, ആ പാപത്തിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കുന്നു, നമ്മളെല്ലാം നല്ലവരാണ്. അങ്ങനെയല്ല, ആദാം പാപം ചെയ്തത് മൂലമായിട്ട് മനുഷ്യവർഗത്തിലേക്ക് പാപവും മരണവും കടന്നു വന്നു എന്ന് മാത്രം. പക്ഷെ നമ്മളത് ആ ഒരു ടെൻഡൻസി, ആ ഒരു സ്വഭാവം, ആ ഒരു വീഴ്ച നമുക്ക് വന്നല്ല. ആദാം ഒരാൾ പാപം ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാം നല്ലവരാണ്, അത് നമുക്ക് കുഴപ്പമില്ല, ആദാം പാപം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തെറ്റുകാരായെന്നല്ല. ഇറ്റ്സ് എ ഹ്യൂമൻ ടെൻഡൻസി കെയിം ടു ദ ഹ്യൂമാനിറ്റി, അല്ലേ? ആ ഒരു ടെൻഡൻസി മനുഷ്യന്റെ ഉള്ളു ഒരു ടെൻഡൻസി മനുഷ്യവർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 12-ാം വാക്യത്തിൽ. ഈ ഞാനത് ഭാഗം വായിക്കുകയാണ്. ഫോർ ആദം ആൻഡ് ഈവ് സിൻ കെയിം ഫസ്റ്റ് ആൻഡ് ദിസ് ലെഡ് ടു ഡെത്ത്. ദിസ് ഡെത്ത് ദെൻ സ്പ്രെഡ് ടു ഓൾ മെൻ. ദ റെസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി ഇൻഹെറിറ്റ്സ് ഡെത്ത് ആൻഡ് ദെൻ ഇൻ അവർ മോർട്ടൽ സ്റ്റേറ്റ് വി ഓൾ സിൻ. ദസ് ഓൾ മാൻകൈൻഡ് സഫേഴ്സ് the consequences of Adam's original sin. However, the Orthodox Church rejects any teaching that would assign guilt to all mankind for Adam's sin. We indeed suffer the consequences of others' sin, but we carry guilt only for our own sins. മറ്റുള്ളവരുടെ പാപത്തിന്റെ പലയൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി നമുക്ക് ആദാമിലോട്ട് മുഴുവൻ പരിചാരി ഞങ്ങൾ നല്ലതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പാപം ചെയ്യാനുള്ള ഒരു സ്വഭാവം മനുഷ്യവർഗത്തിൽ ആദാമിന്റെ പാപം കൊണ്ട് വന്നു ചേർന്നു. പാപവും മരണവും മനുഷ്യവർഗത്തിൽ അത് മനുഷ്യന്റെ സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ഡെത്തിന്റെ ഒക്കെ ഫലമായിട്ട് ഒരു കാരണമായിട്ട് നമുക്ക് പറയാമെങ്കിലും ആക്ച്വലി നാം ഒക്കെ ആ സ്വഭാവത്തിൽ പാപ സ്വഭാവത്തിന്റെ അവകാശികളായി തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പാപം ചെയ്ത് എന്ന് പൗലോസയോടെ പറയുന്നു. അപ്പൊ എങ്ങനെയെന്ന് വിശദീകരിക്കുന്നില്ല. മനുഷ്യവംശത്തിന്റെ വീഴ്ചയ്ക്കും തന്മൂലമുണ്ടായ മരണത്തിനും അത് ശാരീരികവും ആത്മീയവുമായ അർത്ഥത്തിൽ ആരംഭം കുറിച്ചത് ആദാമിന്റെ പാപപ്രവർത്തിയാണ്. അത് ശരിയാണ്. പക്ഷേ അത് പാപം ആദാം പാപം ചെയ്യുന്ന മൂലം എല്ലാവരും പാപം ചെയ്യുന്ന തുല്യമായി തീർന്നു എന്നാണ് പൗലോസ്ലീഹ പ്രസ്താവിക്കുന്നത്. അപ്പൊ ഈ സംഗതിയിൽ മനുഷ്യവർഗത്തിന്റെ ഐക്യഭാവത്തെ സംശയിക്കുവാനായിട്ടൊന്നും സാധ്യമല്ല. അതാം മനുഷ്യവർഗത്തെ മുഴുവനും റെപ്രസെന്റ് ചെയ്യുകയാണ് അവിടെ. അതാണ് പറയുന്നത്, ഏക മനുഷ്യനാൽ പാപവും മരണത്താൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ ഒരു മനുഷ്യൻ മാത്രമല്ല, മരണം പകല മനുഷ്യരിലും പറഞ്ഞിരിക്കുന്നു. ടെൻഡൻസി വന്നെന്നുള്ള എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നതാണ്. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശവരമാണിരുന്നു. അതെന്താ പറയുന്നത്? ഈ അത് പറയുന്നത് ഈ ഈ ആദാമിന്റെ ലംഘനം നടന്നതിന് ശേഷം എത്രയോ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തുണ്ടാകുന്നത്? ന്യായപ്രമാണം ഉണ്ടാകുന്നത്. അപ്പൊ അതിനിടയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? അപ്പൊ അതിനെക്കുറിച്ചാണ്. അപ്പൊ മരണം പാപത്തിന്റെ ഫലമാണ്. ആദാമിനുണ്ടായ മരണത്തിന് കാരണം മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചു എന്നതാണ്. അത് ശരി തന്നെ. എന്നാൽ എല്ലാ മനുഷ്യരും ആദാമിനെ പോലെ ദൈവത്തിന്റെ പ്രത്യക്ഷമായ ഒരു കൽപ്പന ലംഘിച്ചവരല്ല. കാരണം മോശയിൽ കൂടി ദൈവകൽപ്പന നൽകിയതിന് മുൻപ്, മോശയിൽ കൂടെ കൽപ്പനകൾ കിട്ടുന്നതിന് മുമ്പ് ജീവിച്ച മനുഷ്യരുടെ കാര്യം എങ്ങനെയാണ്? അവർ പാപികളായിരുന്നെങ്കിലും അവരുടെ സ്വന്തം ജീവിതത്തിൽ കൽപ്പനകളുടെ ലംഘനം മൂലമല്ല, ന്യായപ്രമാണത്തിന്റെ ലംഘനം മൂലമല്ല അവർ പാപികളായത്. അവരുടെ പാപം ശിക്ഷയ്ക്ക് കണക്കിടുവാൻ, അങ്ങനെ ശിക്ഷയ്ക്ക് കണക്കിടുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എന്നാൽ വാസ്തവത്തിൽ അവർക്കും ശിക്ഷാവിധി ഉണ്ടായി, അവരും പാപികളായി. ഇത് തെളിയിക്കുന്നതിന് അവരുടെ ശിക്ഷയ്ക്ക് കണക്കിട്ട പാപം ആദാമിന്റേതായിരുന്നു എന്നാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അത് വ്യക്തമായിട്ടൂടെ പറയുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശവരമാണിരുന്നു. അവർക്കും അവരും കൽപ്പന ലംഘിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ആദാമിന്റെ ആ പാപത്തിന്റെ സ്വഭാവം അവരിലും വന്നിരുന്നത് മൂലം അവരും പാപികളായി, അവർക്കും മരണം ഉണ്ടായി എന്നുള്ളതാണ് ആ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അവരും വാസ്തവത്തിൽ അവർക്കും ശിക്ഷാവിധി ഉണ്ടാകുകയാണ്. ഇത് തെളിയിക്കുന്ന അവരുടെ ശിക്ഷയ്ക്കായി കണക്കിട്ട പാപം ആദാമിന്റേതായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആദാമിന്റെ ലംഘനം ഇങ്ങനെ മറ്റനേകം പേരുടെ ശിക്ഷാവിധിക്ക് കാരണമായി തീർന്നുവെങ്കിൽ ആ വിധത്തിൽ തന്നെയാണ് ക്രിസ്തുവിന്റെ അനുസരണം അതിലേക്ക് വരികയാണ്. ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ് അതിലേക്കാണ് പൗലോസ്ലീഹ വരുന്നത്. ഒബീഡിയൻസ്, ദൈവത്തിന്റെ ഒബീഡിയൻസ്, ക്രിസ്തുവിന്റെ ഒബീഡിയൻസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ 15 വാക്യത്തിലൂടെ വായിച്ചു, അതുകൂടെ ഞാൻ വായിക്കാം. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ളതാനും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ വായിച്ചു. അപ്പോ ക്രിസ്തുവും ആദാമും തമ്മിലുള്ള അന്തരമാണ്. അപ്പോ ഒരു മനുഷ്യന്റെ പാപം മൂലം മനുഷ്യവർഗം മുഴുവനും പാപത്തിന്റെ വിധേയരായി എന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണം, ഒബീഡിയൻസ് ഓഫ് വൺ പേഴ്സൺ, ക്രിസ്തുവിന്റെ അനുസരണമാണ്. ആ അനുസരണം മൂലമാണ് എന്ത് സംഭവിച്ചു? അവന്റെ അനുസരണം മൂലമായി കൃപയാലുള്ള ദാനം, ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനം അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞു. ദൈവത്തിന്റെ കൃപ ലഭിച്ചത് ഈ ഒരു മനുഷ്യന്റെ അനുസരണം മൂലമാണ്. അതാണ് അവ പറയുന്നത്. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയെ ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി കവിഞ്ഞിരിക്കുന്നു. 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളോട് ആരെങ്കിലും വായിക്കാം. 16 to 21.
എന്റെ 16 മുതൽ 21 വരെ. എന്റെ പാപം, ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണ് എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായി നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ.
എന്താണ് അവിടെ പറയുന്നത്? അവിടെ പറയുന്നത് Adam's one sin brought God's judgment. Adam was guilty. Afterwards, people sin many times. But the death of Jesus was sufficient to make people righteous. He did not need to die many times. Hebrews chapter 9, verse 28. His death was the perfect sacrifice for sin. So people suffer death because of the sin of one man, Adam. God's huge supply of grace and his gift of righteousness come by means of one man, Jesus Christ. Those who accept God's gift will rule with Jesus in his kingdom. In the end, God will defeat death. That's what I'm saying. The result of Adam's sin makes everyone guilty in the world. That's one thing. പാപമാണ് അവന് ഗിൽറ്റി ആക്കുന്നത്. ആദാമിന്റെ പാപം മൂലം അവന് ഗിൽറ്റി ആയി എന്നല്ല അതിന്റെ അർത്ഥം. ദ റിസൾട്ട് ഓഫ് ക്രൈസ്റ്റ് റൈച്ചസ്നെസ് ആക്ട് ഈസ് ദാറ്റ് എവരി വൺ ക്യാൻ ബിക്കം റൈച്ചസ്. ഗോഡ് ഓഫേഴ്സ് റൈച്ചസ്നെസ് ടു എവരി വൺ ഹു വിൽ ഇൻവൈറ്റ് ഹിം ഇൻ ടു ദർ ലൈഫ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവത്തിന്റെ വലിയ ദാനം മനുഷ്യവർഗത്തെ മുഴുവനായി നൽകപ്പെട്ടിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യം ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതിക്ക് കാരണവിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും. അപ്പോൾ ഏകൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അത് ആദാം ഏകനാണ്. ഏകൻ മനുഷ്യനാൽ പാപവും മരണ ലോകത്തിൽ കടന്നതാണ് 12 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആ അത് തന്നെ ഏകനെന്നുള്ള വാക്യം ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ ഏകൻ മൂലം ആ കൃപയുടെ സമൃദ്ധി നമുക്ക് എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്ക് ശിക്ഷാവധി വന്നതുപോലെ പറഞ്ഞു തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൂടെ പറയുന്നതേ ഉള്ളൂ. ഏക നീതിയാണ് സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ നേരത്തെ പറഞ്ഞു തന്നെയാണ് സൊബീഡിയൻ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. അപ്പൊ ന്യായപ്രമാണം വന്ന എന്നാണ് ഈ നമ്മൾ പറഞ്ഞല്ലോ. കാരണം ഈ പറയുന്ന ഇതെല്ലാം കഴിഞ്ഞിട്ട് മോശയുടെ കാലത്താണ് ന്യായപ്രമാണം വരുന്നത്. അപ്പൊ അതുവരെയുള്ള കാലഘട്ടത്തിൽ ന്യായപ്രമാണം ഇല്ല. ന്യായപ്രമാണം ഇടയ്ക്കാണ് കയറി വരുന്നത്. ആ അതിനു മുമ്പുള്ളവരും പാപികളാണ് നമ്മൾ കണ്ടു. ആദാമിന്റെ പാപത്തിന്റെ സ്വഭാവം അവരിൽ വന്നതുപോലെ അവരും പാപികളാണ്. അവരിൽ ന്യായപ്രമാണം ലംഘിച്ചില്ലെങ്കിൽ പോലും ഒരു പാപികളാണ്. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ദാറ്റ് വെരി ഇമ്പോർട്ടന്റ്. പാപം പെരുകിയിടത്ത് കൃപ വർദ്ധിച്ചു. ദൈവത്തിന്റെ കൃപ പാപത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം സാധ്യമായി എന്നുള്ളതാണ്. അപ്പൊ പാപം പരിഗണത്ത് കൃപ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ചുരുക്കത്തില് മനുഷ്യർ നീതിമാന്മാരായി തീരും എന്ന് പറയുന്നിടത്ത് മനുഷ്യർ നീതി പ്രവർത്തികൾ ചെയ്ത് നീതിമാന്മാരായി തീരുമെന്ന സൂചന അല്ല. മനുഷ്യന്റെ പ്രവർത്തി മൂലം അവർ നീതിമാന്മാരായി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുന്നു എന്നുള്ള ചിന്ത അല്ല, നേരെ മറിച്ച് ക്രിസ്തുവിന്റെ അനുസരണം മൂലം പാപികളായ നമ്മെ അവിടുന്ന് നീതീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ എഫേർട്ട് കൊണ്ട് നിങ്ങൾ ഈ പെലേജിനിസം എന്ന് പറയുന്ന ഒരു വേദപരീതം ആദിമ സഭയിൽ ഉണ്ടായി. പെലേജിനിസം, ആ പെലേജിനിസം പറഞ്ഞിരുന്ന ഇതാണ്. കാരണം അത് ഈ പറയുന്ന ചിന്താഗതികൾക്ക് വിരുദ്ധമായിട്ടാണ് പറഞ്ഞത്. കാരണം മനുഷ്യന്റെ വി ക്യാൻ അറ്റെയിൻ ദ സാൽവേഷൻ ത്രൂ അവർ ഓൺ എഫേർട്ട്, അവർ ഓൺ വർക്ക്, ഗുഡ് വർക്ക്. പക്ഷെ സഭ അതിനെ നിരോധിക്കുകയാണ് ചെയ്തത്, അതിനെ കണ്ടം ചെയ്യുകയാണ് ചെയ്തത്. കാരണം അതൊരു ഒരു വേദപരീതമായിട്ട് സഭ തള്ളിക്കളഞ്ഞു. കാരണം ദൈവത്തിന്റെ ഫ്രീ ഗിഫ്റ്റാണ്. അപ്പൊ നമ്മൾ നീതിമാന്മാരായി നമ്മൾ നീതീകരണം പ്രാപിക്കുന്നു എന്നുള്ള ഒരു ആശയം അല്ല അവിടെ കാണുന്നത്. നേരെ മറിച്ച് ക്രിസ്തുവിന്റെ അവന്റെ അനുസരണം മൂലം, അവന്റെ കൃപ മൂലം നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ അനുസരണം മൂലമാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അതുമൂലം അത് അങ്ങനെയാണ്. നമ്മുടെ അനുസരണക്കേടും അശുദ്ധിയും എത്ര വളരെയായിരുന്നാലും തന്നെയും നമുക്ക് ക്രിസ്തുവിൽ നാം ജീവിക്കുമ്പോൾ അവനുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നാം നീതിമാന്മാരായി എണ്ണപ്പെടത്തക്കവണ്ണം ക്രിസ്തുവിന്റെ അനുസരണം നമുക്ക് മതിയായതായിത്തീരുന്നു എന്നുള്ളതാണ്. അതാണ് എന്റെ അർത്ഥം. അപ്പൊ അവനുമായുള്ള നിത്യമായ ബന്ധത്തിലേക്ക് നാം വരുമ്പോൾ, ആ വിശ്വാസം നമ്മിൽ വളരുമ്പോൾ, അവനിലുള്ള ജീവിതം നമുക്കുണ്ടാകുമ്പോൾ, അവന്റെ അനുസരണം മൂലം നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് എത്രമാത്രം നമ്മിൽ എത്രമാത്രം നന്മയുണ്ടായിരുന്നെങ്കിലും, ക്രിസ്തു പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ നാം പാപത്തിന്റെ ന്യായവിധിക്ക് കീഴ്പ്പെടുന്നവരായി തുടരുമായിരുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുന്ന ഒരു വലിയ ബന്ധത്തെ സംബന്ധിച്ച് ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇത്തിരി നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് മലയാളമൊക്കെ വളരെ ആഡായിട്ടുള്ള മലയാളമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ മനസ്സിരുത്തി വായിച്ചെങ്കിൽ മാത്രം, കുറച്ചുകൂടെ ഇംഗ്ലീഷ് വായിക്കുന്നത് കുറച്ചുകൂടെ മനസ്സിലാകാമായിരിക്കും. മലയാളം, ഈ മലയാളമൊക്കെ ഇച്ചിരി ആഡായിട്ടുള്ള മലയാളമാണ് അവിടെ സൂചിപ്പിക്കുന്നതൊക്കെ. ഇത് പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാപം പെരുകിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതെന്ന് തന്നെ. അപ്പൊ ക്രിസ്തു മൂലം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നീതീകരണമാണ്. അവന്റെ അനുസരണം മൂലം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നീതീകരണമാണ്. ആ നീതീകരണം, അത് മനുഷ്യന്റെ, നമ്മുടെ ഹ്യൂമൻ എഫേർട്ട് അല്ല. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് താൽക്കാലികമായി നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമല്ല. നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അതിന് പ്രതിഫലം കിട്ടുന്നതാണ്. പൗലോസ്ലിയാർ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അവന് മന്ത്രി ആയിരുന്നവനാർ, അവന് മുമ്പേ എല്ലാം കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന അവന് മുമ്പേ വല്ലതും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. നമുക്ക് അങ്ങോട്ട് കൊടുത്ത് ആ ഒരു സിസ്റ്റം അല്ല. ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്നത് അവന്റെ സൗജന്യമായ ദാനമാണ്. നമുക്ക് ചെയ്യേണ്ടത് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു കീപ് ദ യൂണിയൻ വിത്ത് ഹിം. അവനുമായുള്ള ആ ബന്ധം നിലനിർത്തുക, മെയിൻറ്റെയിൻ ദ യൂണിയൻ. ക്രിസ്തുവുമായുള്ള സംസർഗം, ആ കമ്മ്യൂണിയൻ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നീതീകരണവും അതുപോലെ തന്നെ വിശുദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത്. പഞ്ചാം അധ്യായം ഞങ്ങൾ ആദ്യമേ ആ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു വിവരം നമ്മൾ പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് കഷ്ടതയെ സംബന്ധിച്ച്, കഷ്ടതയും പ്രത്യാശയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടത് ക്രിസ്തു നമ്മൾ യോഗ്യരല്ലാത്തപ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച് തന്റെ സ്നേഹം നമ്മിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏക മനുഷ്യനാൽ പാപവും മരണവും ലോകത്തിൽ കടന്നു എന്നുള്ളത്, ഏക മനുഷ്യനായ ക്രിസ്തുവിൽ കൂടി നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്, കൃപയാലുള്ള ദാനം ഏറ്റവും അധികം മനുഷ്യവർഗത്തിന് കവിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ലംഘനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ലംഘനങ്ങൾ, ഏകന്റെ ലംഘനം മൂലം ലോകത്തിന് കെടുതിയുണ്ടായെങ്കിൽ ക്രിസ്തുവിന്റെ അനുസരണം മൂലം നമുക്ക് ആ നീതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്, ജീവകാരണമായ നീതീകരണം നമുക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കൃപ ആണ് നമ്മളെ പാപം പെരുകിടത്ത് കൃപയും വർദ്ധിച്ചു. അങ്ങനെ മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിച്ച് ഈ പാപത്തിൽ ആണ്ടുകിടക്ക അവനെ തള്ളിക്കളയുന്ന ദൈവത്തിന്റെ ഒരു തള്ളിക്കളയുന്നതല്ല ദൈവത്തിന്റെ പ്രവർത്തനം. പാപം പെരുകിടത്ത് കൃപ വർദ്ധിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവർത്തനം. അതാണ് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നത്. അതിലാണ് ദൈവത്തിൽ സ്നേഹം പ്രകടമാകുന്നത്. അതിലൂടെയാണ് ജസ്റ്റിഫിക്കേഷൻ ഉള്ളത്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും പ്രത്യേകമായ ചോദ്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ ഈ അവസരത്തിൽ ചോദിക്കാവുന്നതാണ്.
താങ്ക് യു അച്ഛ. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ *5 പ്രസ് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ ലൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അച്ഛന് എന്തെങ്കിലും പറയുന്നുണ്ടോ അച്ഛൻ? എന്തെങ്കിലും
ഞാന് ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ ഇച്ചിരി താമസിച്ച് പോയി കേറാനായിട്ട്, സോറി. ഞാന് കേട്ട സമയത്ത് അച്ഛൻ എല്ലാം അതിന്റെ കൺക്ലൂഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അപ്പം ദൈവത്തിന്റെ കംപ്ലീറ്റ് ഗിഫ്റ്റാണ് എല്ലാം എന്നുള്ളത് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ക്ലാസ്സുകൾ വിശദീകരിച്ച് നമ്മളെ പഠിപ്പിച്ചുവല്ലോ. കഴിഞ്ഞ ദിവസം ഞാനും അച്ഛനുമായിട്ട് ഒരു പേഴ്സണൽ ടോക്കിലും ഇങ്ങനെ സംസാരിച്ചായിരുന്നു. 9:10 അങ്ങനെ റിബേക്ക, നമ്മുടെ മാതാവായ റിബേക്കയും ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയോ ഗുണമോ ദോഷമോ ചെയ്യുകയാകട്ടോ ചെയ്യുന്നതിന് മുൻപേ ദൈവത്തിന്റെ മുൻനിർണയം വാഗ്ദത്തത്താൽ പ്രാപിക്കേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരുളി ചെയ്തു. അത് നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കേണ്ടതായ ഒരു വാക്യമാണ്. അതായത് കുഞ്ഞുങ്ങൾ ജനിക്കുകയോ ഗുണമോ ദോഷമോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുൻപേ ദൈവത്തിന്റെ ഒരു നിശ്ചയം അവരിലുണ്ടായിരുന്നു എന്നുള്ളത് പൗലോസ് ശ്ലീഹ വളരെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ സഭയില് ശിശുസ്നാനം നൽകുന്നതും അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്നാനം നൽകുന്നത്. ശിശുസ്നാനം എന്ന വാക്ക് തന്നെ തെറ്റാണ്, സ്നാനം എന്ന വാക്കേ ഉപയോഗിക്കാവൂ. സ്നാനം നൽകുന്നതും പ്രായഭേദമന്യേ എല്ലാവർക്കും സ്നാനം നൽകുന്നതും വിശുദ്ധ കുർബാനാനുഭവം നൽകുന്നതുമല്ല. അപ്പൊ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ ശക്തിയോ ഒന്നുമല്ല, കംപ്ലീറ്റ്ലി പരിപൂർണമായും ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ഒരു അവബോധമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കുള്ളത്. നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളും കൗതാശികാനുഷ്ഠാനങ്ങളും എല്ലാം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മളത് യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് നമ്മള് വിശുദ്ധ കുർബാനയിൽ നമ്മളേറ്റ് പറയുന്നുണ്ടല്ലോ. 10:9 റോമാലേഖനത്തിൽ 10:9 വരുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് വായി കൊണ്ട് നീ ഏറ്റു പറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആ രക്ഷയുടെ അനുഭവമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ചെയ്യുന്നത്. നാഥ നിൻ മൃതി ഓർത്തങ്ങൾ നിൻ ഉത്ഥാനം അതേറ്റോതി കാക്കുന്നു നിൻ പുനരാഗമനം. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപിറകുകയും രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വളർന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ ദാനം സ്വീകരിച്ച് ആ വിശ്വാസത്തിൽ രൂഢം മൂലമായി നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഏറ്റുപറയുന്നതായ കാര്യമാണ്. അതുകൊണ്ട് ഈ ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ തീർച്ചയായും ബഹുമാനപ്പെട്ട അച്ഛനെ പോലുള്ള ശ്രേഷ്ഠ വൈദികർ നമുക്കിത് വിശദീകരിച്ച് തരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിരിക്കണം. ആ പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ പരിപൂർണ ദാനം സ്വീകരിച്ച് വിശ്വാസത്തിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് പങ്കാളികളായി നമ്മൾ വിശ്വാസത്തിൽ നമ്മളത് ഏറ്റുപറഞ്ഞ് ആണ് നമ്മുടെ ആത്മീയ വളർച്ച എന്നുള്ളതും കൂടി ഒന്ന് അച്ഛന്റെ വാക്കുകളോട് ചേർത്ത് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദേവനമ്പുരാൻ എല്ലാ കൃപകളും കൂടുതലായിട്ട് തരട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്റെ ശ്രേഷ്ഠമായ അച്ഛൻ വളരെ പ്രിസൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. വളരെ ഭംഗിയായിട്ടാണ് അച്ഛൻ അവതരിപ്പിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എനിക്കാണെങ്കിൽ സമയം തികയത്തില്ല ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത്. പക്ഷെ അച്ഛൻ കറക്റ്റ് 50 അല്ല 52 മിനിറ്റ് കൊണ്ട് അച്ഛനത് തീർത്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം അത് നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയമൊക്കെ നമുക്ക് നൽകിയാണ് അച്ഛനത് കൈകാര്യം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം പ്രത്യേകിച്ച് അറിയിക്കുന്നു എല്ലാവരുടെയും നാമത്തില്.
താങ്ക് യു മറ്റു കോശി അച്ഛൻ. നമുക്കിന്ന് ബൈബിള് വായിച്ചത് സങ്കീർത്തനങ്ങൾ ക്ലാസ്സിന് മുമ്പും ക്ലാസ്സിൽ റോമർ പാഠ്യഭാഗം വായിച്ചതും ദീന ഫിലിപ്പോസ് ആണ്. സെന്റ് മേരീസ് അറ്റ്ലാന്റ ഇടവകയിലെ മെമ്പർ ആണ്. കൂടാതെ ഈ
അതെ
അച്ഛന്റെ പള്ളി അച്ഛന്റെ ഇടവകയിലെ മെമ്പർ ആണ്. കൂടാതെ ഈ വർഷം സൗത്ത് ഈസ്റ്റ് റീജിയനിലെ അറ്റ്ലാന്റ ഏരിയ MMESന്റെ ഏരിയ സെക്രട്ടറി ആയിട്ട് ബീന ഫിലിപ്പോസ് പ്രവർത്തിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയാണ്. ബീന ചേച്ചിയോടുള്ള നന്ദിയും സ്നേഹവും MMESന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ MMESന്റെ അംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, ഈ മാസം ഇനിയുള്ള രണ്ടാഴ്ചകളിൽ നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ആഴ്ച വചനപ്പിന്റെ കുർബാന പള്ളികളിലെല്ലാം ഉള്ളത് കാരണം ക്ലാസ്സില്ല. അതിനുശേഷം ഹോളി വീക്ക് ആണ്. അത് കാരണം ഈ മാസം ഇനിയും ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ക്ലാസ് ഏപ്രിൽ ആദ്യത്തെ ബുധനാഴ്ച, ഏപ്രിൽ മാസം 7-ാം തീയതി ആയിരിക്കും അടുത്ത ക്ലാസ്. റിമൈൻഡേഴ്സ് ആ സമയം ഒന്നുകൂടെ അയക്കുമ്പോൾ എല്ലാവർക്കും വാട്സപ്പിലൊക്കെ ലഭിക്കുന്നതായിരിക്കുമല്ലോ. അന്ന് നമ്മുടെ ബാക്കി 6-ാമത്തെ അധ്യായം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മറ്റു അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല. നമുക്ക് പ്രാർത്ഥിച്ച ക്ലാസ് അവസാനിപ്പിക്കാം.
ഞാൻ പ്രാർത്ഥിക്കാം. അച്ഛൻ ആശീർവാദം പ്രാർത്ഥിക്കാം. ഭാഗ്യമോ ദൈവമായ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന നല്ല വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ അഭിഷേകത്തിനെ കൂടുതൽ ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആത്മീയ ഭോജനം കൂടുതൽ നൽകുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛനെ അനുഗ്രഹിക്കണമേ. അച്ഛനെ കുടുംബത്തെ എന്തിനും ഭാഗം സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മ കുഞ്ഞുങ്ങൾ ദൈവമായ കർത്താവേ, അച്ഛൻ ശുശ്രൂഷിക്കുന്ന ഇടവക സകലത്തെയും അനുഗ്രഹിക്കണമേ. MMES പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും താഴ്ത്തി തിരുവും ഭാഗം സമർപ്പിക്കുന്നു. ഞങ്ങളെ ദൈവവചനത്തിലൂടെ വീണ്ടും വീണ്ടും കേൾപ്പിക്കുന്നത് പോലെ കൃപയാലത്രേ സകലതും. കർത്താവേ, ഞങ്ങളുടെ കഴിവോ മിടുക്കോ പ്രാപ്തിയോ യോഗ്യതയോ ഒന്നുമല്ലല്ലോ. പരിപൂർണമായി നിന്റെ കൃപയാണ്, നിന്റെ കരുണയാണ് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളത് ഏറ്റുപറയുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ കൂടുതലായി വഴി നടത്തുമാറാകണമേ. MMESന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ബൈബിൾ ക്ലാസ് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രിയ അമ്മമാരെയും സഹോദരിമാരെയും എല്ലാം ആളാഹം പ്രതി തിരുമുമ്പാകെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനങ്ങളായിരിക്കുന്ന നൊയമ്പും ഉപവാസങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. വിശംബ്രാന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളെ വീണ്ടും ഞങ്ങൾ ഓർക്കുമ്പോൾ ദേവനുബ്രാൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നല്ലദാനങ്ങളെ വേണ്ടി ഞങ്ങളുടെ ഓർമ്മയിലേക്കും ഞങ്ങളുടെ ജീവിതാനുഭവത്തിലേക്കും കൊണ്ടുവന്ന കർത്താവെ, നിന്റെ രക്ഷയെപ്പറ്റി കൂടുതൽ ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആത്മീയ തീർത്ഥാടനം അനുഗ്രഹീതമായി പൂർത്തീകരിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. അല്പമായോ അധികമായോ ഇതിനുവേണ്ടി സഹായം ചെയ്യുന്ന സകലതയും തിരുമുമ്പാകെ അർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന സകല വിഷയങ്ങളും ഓർക്കുന്നു. പരിശുദ്ധ ഭാവാതിരുമേനി അഭ്യോന്യ മെത്രാപ്പൊലിത്താമാര് രോഗത്തിന്റെ കാഠിന്യത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കളും സഹോദരങ്ങള് കുഞ്ഞുങ്ങള് കർത്താവ് വേർപാടിന്റെ നൊമ്പരത്തിലിരിക്കുന്നവര് അനാഥരാലംബഹീനർ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി തങ്ങളുടെ ശക്തിക്കപ്പുറം വേല ചെയ്യുന്നവര് എല്ലാവരെയും തിരുമുമ്പ സമർപ്പിക്കുന്നു. ദൈവം സകലത്തെയും പരിപാലിച്ച് നയിക്കുന്നവനാകിയാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഈ രാത്രി അനുഗ്രഹീതമായി തീരണമേ. പ്രഭാതയാമത്തിൽ ദൈവനാമോഹത്തിനായി ഞങ്ങൾ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധ സഭയുടെ മേലും വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛൻ. താങ്ക് യു എവരി വൺ. ഗുഡ് നൈറ്റ്.
Thank you, Achan. Thank you all. Bye. Good night.